ആകാശവാണി തൃശൂർ. യുവവാണി.
സ്വാഗതം പ്രിയ ശ്രോതാക്കളെ മറ്റൊരു യുവവാണിയിലേക്ക്. ലോകം മുഴുവൻ ചുറ്റിക്കാണാൻ ഇന്ന് ഒരു കൊച്ചു മൊബൈൽ ഫോണിലൂടെ സാധിക്കുന്നു. ഇങ്ങനെ ഹ്രസ്വ ചലച്ചിത്ര രംഗത്ത് വിസ്മയങ്ങളുടെ മായാലോകം തീർത്ത സതീഷ് കളത്തിൽ എന്ന കലാകാരനാണ് യുവവാണിയിൽ ഇന്ന് അഭിമുഖമായി ടി ടി പ്രഭാകരൻ.
ലോകം വളരെയധികം മാറിക്കഴിഞ്ഞു. മുൻപ് ഒരു സിനിമ നിർമ്മിക്കുക അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ സാങ്കേതികമായിട്ടുള്ള വിദ്യകൾ എന്താണ് എന്ന് ആർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതോ അറിയാൻ പറ്റുന്നതോ ഒന്നും ആയിരുന്നില്ല. നേരെ മറിച്ച് ഇന്ന് അത് വളരെയധികം ജനപ്രിയമായ സംഗതികളായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല രീതിയിൽ പല ഫോർമാറ്റിൽ ചിത്രങ്ങളും ഡോക്യുമെന്ററികളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈയിടെ തൃശൂരിൽ ശ്രീ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ഒരു ചിത്രം ജലച്ഛായം മൊബൈലിൽ എടുത്തതായിരുന്നു. 1.5 മണിക്കൂർ നീണ്ട ഒരു ചിത്രം മൊബൈലിൽ ആണ് ചിത്രീകരിച്ചിരുന്നത്. ഇത് സംവിധാനം ചെയ്തത് സതീഷ് കളത്തിൽ എന്ന വ്യക്തിയായിരുന്നു. സതീഷാണ് ഇന്ന് യുവവാണിയിൽ നമ്മോട് സംസാരിക്കുന്നത്. സതീഷിനോട് നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം. സതീഷ്, സ്വാഗതം താങ്കൾക്ക് യുവവാണി പരിപാടിയിലേക്ക്.
താങ്ക് യു.
എന്തായാലും ഇത്തരമൊരു സംരംഭം ചെയ്തതിലും അത് പ്രത്യേകിച്ച് ശ്രീ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കാനായതിലും താങ്കൾക്ക് അഭിമാനം തോന്നുന്നുണ്ടാവല്ലോ.
തീർച്ചയായും.
എന്തായിരുന്നു ഇതിന്റെ ഒരു സംരംഭത്തിലേക്ക് എത്തിപ്പെട്ടത്?
സിനിമയുടെ ആശയം എന്ന് പറയുമ്പോൾ മുൻപത്തെ ഒരു കാര്യം പറഞ്ഞാലാണ് അത് പൂർണ്ണമാകുക.
പറഞ്ഞോളൂ.
മൊബൈൽ ഫോണിൽ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. ചിത്രകലയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. ലോക ചിത്രകലയുടെ ഉത്ഭവ വികാസ പരിണാമങ്ങളെ കുറിച്ച് ഒരു അവലോകനവും അതൊരു യുവ ചിത്രകാരനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കൃതിയെ ആസ്പദമാക്കിക്കൊണ്ട് കൊണ്ടുവന്ന ഒരു ഡോക്യുമെന്ററിയാണ്. അത് ചിത്രീകരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് മനഃപൂർവ്വമല്ല, യാദൃശ്യമായ ഒരു സംഭവമാണ്. അതായത് സുജിത് താലിംഗൽ എന്ന് പറയുന്ന ഒരു യുവ ചിത്രകാരന്റെ അദ്ദേഹം വരച്ച ഒരു രചന ഞാൻ വെറുതെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ എടുക്കുകയുണ്ടായി. പിന്നീട് ആ വീഡിയോ നമ്മൾ സ്വാഭാവികമായി പ്ലേ ചെയ്ത് കണ്ടപ്പോൾ അതിന്റെ ഒരു ഒഴുക്ക് കണ്ടപ്പോൾ മനസ്സിലേക്ക് വന്നൊരാശയമാണ് എന്തുകൊണ്ടൊരു ചിത്രകലയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ചെയ്തുകൂടാണ്. അപ്പൊ എനിക്കിതിനു മുൻപ് ഡോക്യുമെന്ററിയെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ചിത്രീകരണ വശങ്ങളെ കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ടില്ല, കടന്നിട്ടില്ല. പക്ഷെ അത് അങ്ങനെ ഒരു ആശയം വന്നപ്പോ അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു ആഗ്രഹം സ്വാഭാവികമായിട്ട് അങ്ങനെ.
അതിനുവേണ്ടി എന്തെങ്കിലും പഠനം നടത്തേണ്ടേ പിന്നീട്?
അതിനുവേണ്ടി ഒരു പഠനം എന്നുള്ളതിനേക്കാൾ ഉപരി അതിലിറങ്ങിക്കൊണ്ടുള്ള ഒരു പഠനമാണ് ഞാൻ ചെയ്തത്. ഞാനത് തുടങ്ങി, ആ ചിത്രകാരനുമായി സംസാരിച്ചു, ആദ്യം ആളത് വിമുഖത പ്രകടിപ്പിച്ചു.
ഇദ്ദേഹത്തിന്റെ തന്നെയാണോ ഇപ്പൊ രണ്ടാമത് നമ്മൾ എടുത്തിരിക്കുന്ന ജലച്ഛായം എന്നുള്ള ചിത്രം?
സുജിത് താലിംഗലിന്റെ അത് അയാളെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ആദ്യം എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയിലേക്കുള്ള വഴി ഈ ഡോക്യുമെന്ററി എടുത്തത് പല ഘട്ടങ്ങളിൽ കൂടെ അത് എടുത്തു കഴിഞ്ഞ് നമ്മളത് പ്രദർശിപ്പിച്ചു. 16mm ആദ്യം ഞങ്ങൾ അതിന്റെ പ്രദർശനം നടത്തി, പിന്നെ 3-4 ഫിലിം ഫെസ്റ്റിവലുകളിൽ അത് കളിച്ചു. അപ്പൊ അങ്ങനെ ആ ഡോക്യുമെന്ററി ഒരു വിജയമായി. അതിനെ സെൻസർ ബോർഡ് ഒരു 1.5 മണിക്കൂറിന്റെ ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. അത് വിജയിച്ചു എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ഒരുപാട് പ്രോത്സാഹനം ലഭിച്ചു, അതുപോലെ തന്നെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഇന്നിപ്പോ ഇന്ത്യയിലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ ചലച്ചിത്ര ആവിഷ്കാരമാണ് വീണാവാദനം.
വീണാവാദനം എന്നാണ്
അതിന്റെ പേര്.
അതിന്റെ
സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വരച്ച ഒരു ചിത്രം അതൊരു പുനരാവിഷ്കാരമാണ്. അതൊരു മ്യൂസിക് ആൽബത്തിലെ ഒരു ചിത്രം, ഒരു സ്ത്രീ വീണ വായിച്ചിരിക്കുന്ന ഒരു മുഖചിത്രം. ആ ചിത്രം അദ്ദേഹത്തിന്റെ രീതിയിൽ മാറ്റി വരച്ചു. വീണ വായിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു കൺസെപ്റ്റ് അതിനകത്തുള്ളതുകൊണ്ടാണ് അത് വീണാവാദനം എന്ന പേര് വന്നത്. പലരും സംശയം മുൻപ് ചോദിച്ചിട്ടുള്ള കാരണം ചിത്രകലയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിക്ക് വീണാവാദനം എന്ന പേര് സ്യൂട്ടാകുമോ? വന്നത് ഇതാണ്. അതില് എനിക്ക് ഇത് കണ്ടപ്പോ ആ പേരാണ് മനസ്സിലാക്കി ഏറ്റവും ആദ്യം വന്നത്. അതുകൊണ്ട് അത് ഫിക്സ് ചെയ്തു.
പിന്നീട് ഈ ഇപ്പോ നമ്മൾ എടുത്ത ജലച്ഛായത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്?
അപ്പൊ ഈ ഡോക്യുമെന്ററി വിജയിച്ചപ്പോ അടുത്തൊരു അറ്റംപ്റ്റിന് സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രമിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ അടുത്തൊരു ഡോക്യുമെന്ററി കൂടെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അന്നേരം ഈ ഡോക്യുമെന്ററിയുടെ ടീം അംഗങ്ങൾ 3-5 പേര് എന്നോട് പറഞ്ഞു, ഇനി നമ്മളൊരു ഡോക്യുമെന്ററി മൊബൈലിൽ ചെയ്യുന്നതിനൊരു പ്രസക്തിയില്ല, വെല്ലുവിളി ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മളതൊരു ഫീച്ചർ ഫിലിം തന്നെ ചെയ്യണം, എങ്കിലാണ് അതിന്റെ ഒരു ചാലഞ്ച് കിടക്കുന്നത് എന്ന് അവർ പറഞ്ഞു. അപ്പൊ ഞാനും ആലോചിച്ചപ്പോ ശരിയാണ്, പക്ഷെ ഞാൻ എന്റെ ആശങ്ക അവരോട് തുറന്നു പറഞ്ഞു, ഞാൻ ഈ മേഖലയിൽ എനിക്കൊന്നും അറിയില്ല, അതുകൊണ്ട് പഠിച്ച് ചെയ്യാനുള്ള സമയമില്ല, അത് വിജയിക്കുമോ എന്നുള്ള ഒരു ഉറപ്പുമില്ല. പക്ഷെ അവരെനിക്ക് വളരെയധികം പ്രോത്സാഹനം തന്നു, ധൈര്യമായി ചെയ്തോളൂ, അതൊക്കെ കഴിയും, നമ്മളൊക്കെ ഒരുമിച്ചുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അതിന്റെ ഫീച്ചർ ഫിലിം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലെത്തുകയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ വന്നപ്പോ അതിന് കഥയും തിരക്കഥയും സംഭാഷണവും സുജിത്ത് തന്നെ.
എന്താണ് അതിന്റെ ഒരു കഥ?
രണ്ട് കഥകൾ ആ സമയത്ത് മുന്നിൽ വന്നിരുന്നു. അപ്പൊ രണ്ട് കഥയിൽ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഒരു ഒതുങ്ങിയ കഥയാണ്. രണ്ട് വ്യക്തികൾ, രണ്ട് ആർട്ടിസ്റ്റുകൾ, ചിത്രകാരന്മാർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ്. അതില് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അയാൾ താൻ ആർട്ടിസ്റ്റ് ആണ് എന്ന് പോലും മനസ്സിലാകാത്ത ഒരു കുഗ്രാമത്തിലെ ഒരു സാധാരണക്കാരനായ ഒരു പുറംപണിക്കാരനാണ്, ദരിദ്രനാണ്. മറ്റൊരാള് നഗരത്തിലെ ഒരു ചിത്രകല അധ്യാപകനാണ്, സമ്പന്നനാണ്. വളരെ യാദൃശ്യമായി ഇവർ തമ്മിൽ പരിചയപ്പെടുന്നൊരു സന്ദർഭത്തില് സാധാരണക്കാരനായ ചിത്രകാരന്റെ കഴിവ്, അയാളുടെ സദാനക്കാരനായ അയാളുടെ പേര് സദാനന്ദൻ എന്നാണ്. അപ്പൊ ഈ സദാനന്ദന്റെ കഴിവ് ചിത്രകലാ അധ്യാപകനായ മോഹൻ എന്ന് പറയുന്ന കഥാപാത്രം തിരിച്ചറിയുമ്പോൾ അയാളെ ആ മേഖലയിൽ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുകയാണ്. പക്ഷേ അതില് വരുന്നൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് ഇദ്ദേഹം ആ സദാനന്ദനിൽ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങളെ പുറംലോകത്തിന് പരിചയപ്പെടുത്തുന്നത് അയാളുടെ ചിത്രങ്ങളാക്കിക്കൊണ്ടാണ്. സദാനന്ദന്റെ ദാരിദ്ര്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങളിൽ നിന്നും വീഴ്ച വരുത്തുന്നില്ല. പക്ഷേ സദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തുന്നില്ല.
ഒരു വഞ്ചന,
വഞ്ചന. പക്ഷെ അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാവാം, പക്ഷെ അദ്ദേഹം അത് ചെയ്യുന്നു. അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അത് തിരിച്ചറിയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുമല്ലോ, ആ സിറ്റുവേഷനെ സാധാരണക്കാരനായ സദാനന്ദൻ എങ്ങനെ അതിജീവിക്കുന്നു എന്നതാണ് സിനിമ
പ്രധാനമായിട്ട്
പല വിധത്തിൽ നമുക്ക് അതിനോട് പ്രതികരിക്കാം. അത്ര ഒരു ചീറ്റിംഗ് അറിയുമ്പോൾ പല രീതിയിലും പല മനുഷ്യരും പല ആളുകളും പല രീതിയിലും പ്രതികരിക്കാം. പക്ഷെ ഈ സാധാരണക്കാരൻ അത് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മാത്രമാണ് ശരിക്കും പറഞ്ഞ ജലചയത്തിന്റെ ഒരു ആത്മാവായിട്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇപ്പോ അദ്ദേഹം ഈ ചീറ്റിംഗ് അറിയുന്നത് സദാനന്ദന് അറിയാം, തന്റെ ചിത്രങ്ങള് ഈ മോഹൻ എന്ന് പറയുന്ന കഥാപാത്രം കൊണ്ടുപോയി മറ്റുള്ള ആളുകൾക്ക് വിറ്റിട്ടാണ് എനിക്ക് പണം തരുന്നത് എന്ന് സ്വാഭാവികമായിട്ടും സദാനന്ദന് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ സദാനന്ദന് ഒരു കാര്യം അറിയില്ലായിരുന്നു, തന്റെ ചിത്രങ്ങളെ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളാക്കിയിട്ടാണ് അദ്ദേഹം വിൽപ്പന നടത്തുന്നതെന്ന ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അറിയില്ല. അപ്പോ അതൊരു പ്രത്യേക സന്ദർഭത്തില് സദാനന്ദൻ എന്ന് പറയുന്ന കഥാപാത്രം മോഹനെ അന്വേഷിച്ചുകൊണ്ട് നഗരത്തിലെത്തുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പൊ ആ ഘട്ടത്തിൽ അദ്ദേഹം ഉള്ള സ്ഥലം, അപ്പൊ ആ സമയത്ത് ഈ മോഹൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു എക്സിബിഷൻ നടത്തുക, ചിത്രകല പ്രദർശനം ആർട്ട് ഗാലറിയിൽ നടത്തുന്ന ഒരു സന്ദർഭത്തിലാണ് അവിടെ ഈ സദാനന്ദൻ എത്തിച്ചേരുന്നത്. അപ്പൊ ഒരു പത്ര പ്രവർത്തകനുമായിട്ടുള്ള ഒരു അഭിമുഖം അവിടെ നടക്കുകയാണ്. അപ്പൊ ഈ സദാനന്ദൻ വരച്ചു കൊടുത്ത ഒരു ചിത്രം അതിന് അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ചിത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട്, എന്റെ ഈ ചിത്രം എന്ന് അദ്ദേഹം ഫോക്കസ് ചെയ്യുമ്പോഴാണ് സദാനന്ദൻ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. തന്നെ ആ ചിത്രത്തിന്റെ ആശയം എന്നും കൂടി പറയുമ്പോൾ സദാനന്ദൻ ആലോചിക്കുന്നൊരു കാര്യമുണ്ട്. അപ്പൊ ആ ചിത്രം എന്ന് പറയുന്നത് ചൈൽഡ് ഹുഡ് ക്രഷഡ് എന്ന് പറയുന്നൊരു ചിത്രമാണ്. അപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസ ഭാരത്തെ കുറിച്ച് വരച്ച ഒരു ചിത്രമാണ്. ആ ചിത്രത്തിന്റെ ആശയം മോഹൻ പറയുന്ന എനിക്ക് ലഭിച്ചത് എന്ന് പറയുമ്പോഴും ഒരു കൺഫ്യൂഷൻ വരികയാണ്. അപ്പൊ സദാനന്ദനാണ് ആ ആശയം ലഭിച്ചത്. അപ്പൊ അതില് രണ്ട് മക്കളാണ് സദാനന്ദന ഉള്ളത്, ഒരു മൂത്ത മകളും അനിയനും. അപ്പൊ അനിയൻ ചേച്ചിയോട് പറയുന്നുണ്ട് എന്റെ ബാഗും കൂടെ പിടിക്കൂ ചേച്ചി, എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചേച്ചി പറയണ്ട എന്റെയും കൂടെ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല, പിന്നെ നിന്റെയും കൂടെ ഞാൻ എങ്ങനെ പിടിക്കും എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ഈ ചൈൽഡ്ഹുഡ് ക്രഷഡ് എന്ന്
പറയുന്നത്
സദാനന്ദന് ആശയം കിട്ടുന്നത് അദ്ദേഹം വരയ്ക്കുന്നത്. പക്ഷെ അദ്ദേഹം കേൾക്കുന്നത്
പത്രക്കാരോട് വിശദീകരിക്കുന്നത് മോഹനാണ്, അത് എന്റെ
ചിത്രമാണ്, എന്റെ ചിത്രമാണ് എന്ന് മാത്രമല്ല എന്റെ എനിക്ക് ലഭിച്ച ആശയം ഇതാണെന്ന് പറയുന്ന ആ ഒരു സന്ദർഭവും, പിന്നെ അതിന് അവാർഡ് ലഭിച്ച സംഭവവും ഇദ്ദേഹം പറയുമ്പോൾ അവാർഡും ലഭിച്ചു, ആശയം മറ്റാളുടെ എന്ന് പറയുന്നു, വരച്ചത് അയാളാന്ന് പറയുമ്പോഴത്തെ ഒരു മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥ ഇദ്ദേഹത്തിന് വന്നപ്പോ സാധാരണ രീതിയിൽ ഇദ്ദേഹം അതിനെ ചോദ്യം ചെയ്യാനോ മറ്റു രീതിയിൽ ഒന്നും പ്രതികരിക്കാനോ ഒരു വാക്കുപോലും പറയാതെ ആ ഗാലറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇറങ്ങിപ്പോകുന്ന ഒരു സന്ദർഭം ഈ സദാനന്ദൻ ഈ മോഹനെ അന്വേഷിച്ച് വരുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ആദ്യം. അപ്പൊ വീട്ടിൽ നിന്നും ആണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഭാര്യ അവിടെ നിന്ന് വിളിച്ച് മോഹൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇങ്ങനെ സദാനന്ദൻ എന്ന് പറഞ്ഞ ആൾ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട് വീട്ടില്. ആ പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ ചെയ്തിട്ട് നോക്കുന്നത് ഈ സദാനന്ദന്റെ മുഖത്തേക്കാണ്. അപ്പോഴാണ് സദാനന്ദൻ വിങ്ങിപ്പൊട്ടുന്ന രംഗം കാണുമ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഇദ്ദേഹം അറിഞ്ഞു യാഥാർത്ഥ്യം എന്നുള്ളത്. ഇദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ മോഹൻ. പക്ഷെ ആ സമയം ഞങ്ങളോട് പ്രയോഗിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മോഹൻ സദാനന്ദനെ കാണുന്നതോടുകൂടി ഞങ്ങള് ഒരു ഗാനം എഴുതുകയാണ് ഉണ്ടായത്. അഗാധമം ആഴിവിതമ്പി അലകളിൽ അലയായി തേങ്ങലുയർന്നു മൂകസാന്ദ്ര വിഹായസിൽ. അപ്പൊ ആ പാട്ടുകളോടുകൂടി ഈ സിനിമ ഞങ്ങൾ അവസാനിപ്പിക്കാം.
ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹ്രസ്വ ചലച്ചിത്ര രംഗത്തെ നവാഗതനായ സതീഷ് കളത്തിങ്കലുമായി ടി ടി പ്രഭാകരൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം.
സദാനന്ദൻ എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹം എന്തുകൊണ്ട് അവിടെ പ്രതികരിക്കുന്നില്ല എന്ന് ഇന്നലെ നടന്ന അവലോകന ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു പ്രസക്തമായ ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഥയില് ഈ സദാനന്ദൻ ഈ മോഹനെ കാണുന്നത് ദൈവതുല്യമായിട്ടാണ്. തന്നെ ഒരു കലാകാരനാക്കിയതും അതുപോലെ തന്നെ തനിക്ക് സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്യുന്നതുമായ ഒരു വ്യക്തിയെ ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെ കാണുന്നു, അതിനും അപ്പുറത്താണ് ഈ സദാനന്ദൻ മോഹനെ കണ്ടിട്ടുള്ളത്. അപ്പൊ ആ വ്യക്തിയോട് ഒരിക്കലും
വേറൊരു തരത്തിൽ പ്രതികരിക്കാൻ
കഴിയില്ല. ആ സദാനന്ദന്റെ നിസ്സഹായാവസ്ഥ, മാനസികമായ ആ ഒരു വിധേയത്വം ആണ് ഞങ്ങൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്.
ഇത് ഈ മൊബൈലിൽ തന്നെ വീണ്ടും ചിത്രീകരിച്ചല്ലോ ആദ്യത്തെ ഫിലിമിന് ശേഷം. അപ്പൊ അത് കുറെ കൂടി പിക്സൽ കൂടിയ പിന്നെ മൊബൈലായിരുന്നു. അതിന്റെ പിന്നെ മറ്റ് സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
അതായത് ആദ്യം ഉപയോഗിച്ചത് 2 മെഗാപിക്സലിന്റെ ആണെങ്കിൽ ഇക്കുറി ഉപയോഗിച്ചത് 5 മെഗാപിക്സലിന്റെ ആണ്. 35mm ശ്രീ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത്.
എങ്ങനെ ക്ലാരിറ്റിയും ഇതൊക്കെ?
അതിന്റെ ക്ലാരിറ്റി ഇപ്പൊ മൊബൈലില് എടുത്ത ഒരു ക്ലാരിറ്റി നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്ത് ലഭിച്ചിട്ടുണ്ട്. ഡിഫക്റ്റുകൾ ഉണ്ട്, അത് അതിന്റെ ടെക്നോളജിയുടെ ഒരു പ്രശ്നമാണ്. എങ്കിലും 90% നല്ല വ്യക്തതയോടെ നമുക്ക് കാണാനും ജനങ്ങളോട് സംവേദിക്കാനും ഒരു പ്രയാസം നമുക്ക് അനുഭവപ്പെട്ടില്ല.
അപ്പൊ അതില് പിന്നെ സൗണ്ട് ഇഫക്റ്റുകള്, പാട്ട് ചേർക്കുന്നത്, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതൊക്കെ മറ്റേ
നമ്മള് പ്രൊഫഷണൽ സ്റ്റുഡിയോ അതിന്റെ ആളുകള് ഇതിനകത്ത്. പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജലച്ചായത്തില് 99% ആളുകൾ അമേച്ചേഴ്സ് ആണ്. ചില ആളുകൾ ചില പരിചയങ്ങളുണ്ട് എന്ന് വെച്ചാല് അവർക്കൊരു സിനിമ ചെയ്യുന്ന മേഖലയിലുള്ള ആളുകളല്ല. ചെറിയ ചെറിയ പരിചയങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഒരു സിനിമ ചെയ്യാൻ പര്യാപ്തമായ 100% പെർഫെക്റ്റ് ആയ ആളുകളല്ല. അപ്പൊ അതിന്റെ ചില ചില വേരിയേഷൻസ് പ്രശ്നങ്ങൾ അതിനകത്ത് കണ്ടേക്കാം. എങ്കിലും അതിനെ മൊത്തം അവലോകനം ചെയ്യുകയാണെങ്കിൽ ജലച്ചായം വലിയൊരു വിജയമായിരുന്നു. അത് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് അവരത് ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ നിങ്ങളത് ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് ചെയ്യാൻ വേണ്ടി വന്നു?
പൂർണ്ണമായിട്ടും പറയുകയാണെങ്കിൽ ഞങ്ങള് 2008 നവംബർ 20-ാം തീയതിയാണ് ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നത്. പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ പി രാമദാസ് ഉണ്ട്, അദ്ദേഹമാണ് എന്റെ സ്വിച്ച് ഓൺ കർമ്മം ചെയ്തത്. പിന്നെ സിനിമാ താരം കൃപ എന്റെ ക്ലാപ്പ്, തൃശ്ശൂർ കോട്ടപ്പുറം നമ്പൂരി വിദ്യാലയ സ്കൂളില് ആ പരിപാടി നടന്നത് 2008 നവംബർ 20 അപ്പോ ഏകദേശം 1.5 വർഷത്തിന് മുകളിലായി, ഒരു 1.5 വർഷം 1 മാസം ആവുന്ന ഒരു സമയമാണ്.
പരിപൂർണമായിട്ടും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ വേണ്ടി വന്നു, അതോ നമ്മുടെ മറ്റു തിരക്കുകൾക്കിടയിൽ?
അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 പൈസ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നാണ് 300,000 രൂപ ചിലവഴിച്ച് ഈ സിനിമ ചിത്രീകരിച്ചത്. അപ്പൊ ഞാനൊരു സാധാരണ ഫാസ്റ്റ് ഫുഡ് തട്ടുകട നടത്തുന്ന ഒരു വ്യക്തിയാണ്, ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ എന്നെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ ഞങ്ങള് ഞങ്ങളുടെ വീണാവാദനത്തിന്റെ ടീം തന്നെ 10,000 രൂപ വെച്ചിട്ട് എടുത്തിട്ട് ഇതിന്റെ ആരംഭം കുറിക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. തുടങ്ങി പല മേഖലകളിൽ നമുക്ക് സഹായങ്ങൾ ലഭിച്ചു. പ്രാരംഭഘട്ടത്തിൽ ഞങ്ങളുടെ കയ്യിൽ ശരിക്കും പറയുകയാണെങ്കിൽ കാശില്ല. അപ്പൊ ലഭിച്ച പൈസ കൊണ്ട് തന്നെ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ, ട്രോളി, ലൈറ്റിംഗ്, അതുപോലെ അങ്ങനെ അനുബന്ധ കാര്യങ്ങളൊക്കെ അത് ചെയ്യേണ്ടി വന്നു. ആരും ഇതിനകത്ത് പ്രൊഫഷണലുകളല്ലാത്തതുകൊണ്ട് അവർക്ക് മറ്റ് ജോലികൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്രധാനമായിട്ടും ചിത്രീകരിച്ച ഞായറാഴ്ചകളിലാണ്. അപ്പോൾ ചിത്രീകരണത്തിന് ആവശ്യമായിട്ടുള്ള സമയം മൊത്തം നോക്കുകയാണെങ്കിൽ 10-50 ദിവസമൊക്കെ വേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ.
പണി
ചെയ്തു ഞായറാഴ്ചകളിലാണ് പ്രധാനമായിട്ട്, പിന്നെ വളരെ അപൂർവമായി ഇടദിവസങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചില ലൊക്കേഷനുകളിൽ ചിത്രീകരണം പൂർത്തിയാക്കേണ്ട ഘട്ടങ്ങളിലുള്ളപ്പോൾ ഞങ്ങൾ ഇടദിവസവും എല്ലാവരും സഹകരിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ടീമിലെല്ലാവരും വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം കൂടെ നിന്ന ആളുകളാണ്.
ക്യാമറ കൈകാര്യം ചെയ്ത്
പ്രമോദ് വടകര എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ക്യാമറമാൻ. പക്ഷേ ഞാനും പ്രമോദും അതുപോലെ തന്നെ സുജിത്ത് അല്ലെങ്കിലും ഒക്കെ ഇതിനകത്ത് ക്യാമറയെ വളരെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളാണ്.
സതീഷ് വടക്ക്,
പ്രമോദ് എന്ന് പറയുന്ന ആള് ജലച്ചായത്തിൽ വരുന്ന സമയത്ത് ക്യാമറയ്ക്ക് വേണ്ടി വന്നതല്ല, ക്യാമറമാനും അല്ല, അയാൾ വന്ന് അഭിനയിക്കാനാണ്. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കില് അഭിനയിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതില് സാധ്യമല്ല, റോളുകൾ കുറവാണ്, എങ്കിലും ചെറിയ ചെറിയ അക്കോമഡേഷൻ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. എനിക്ക് വേണ്ടത് ഒരു സഹായം എന്ന് വെച്ചാൽ എന്നെ എപ്പോഴും അസിസ്റ്റന്റ് ചെയ്യാവുന്ന കുറച്ച് ആളുകളാണ്. താൻ ഒരു കാര്യം ചെയ്യൂ, ക്യാമറയിൽ നിൽക്കൂ, ഞാൻ ക്യാമറയുടെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ഇന്ന് എന്നെക്കാളും നന്നായി ക്യാമറ കൈകാര്യമായിട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്.
ഇത് നിങ്ങൾ പരിപൂർണമായിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റും ഇതെല്ലാം ചെയ്തതിന് ശേഷമാണോ ഇതിലേക്ക് ഇറങ്ങിയത്?
എല്ലാ സമയം, അതായത് ഞങ്ങൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ 3 മാസം എടുത്തു. അതിന്റെ സീൻ ബൈ സീൻ എല്ലാം ചെയ്തു, ഏകദേശം ഒരു 56 സീനുകൾ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അതിന്റെ ഷോട്ടുകൾ, ഒരു സീൻ അതിന്റെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ്
പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്തു.
വർക്കുകളെല്ലാം ഞങ്ങളുടെ അറിവിൽ നിന്നുകൊണ്ട് എല്ലാം പ്രൊഫഷണൽ.
തൃശ്ശൂരും പരിസരവും തന്നെയാണോ അതോ വേറെ എവിടെയെങ്കിലും?
തൃശ്ശൂരും മലമ്പുഴയിലെ യക്ഷിയുടെ ഒരു 3 ഷോട്ടുകൾ മലമ്പുഴ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ അതില് കടലൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത് കോവളത്ത് ഒക്കെ ഉണ്ട്. അങ്ങനെ
ചെറിയ
പുറത്ത്, പക്ഷെ അതിന്റെ 99% തൃശ്ശൂരിലും നമ്മാടംപള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അതിന്റെ പ്രധാന ലൊക്കേഷൻ ഉള്ളത്. ഏകദേശം അതില് സംഭാഷണമുള്ള അഭിനേതാക്കൾ എന്ന് പറയുന്നത് 10-22 പേര്, പിന്നെ ചെറിയ ചെറിയ സംഭാഷണം 36 പേര് സംഭാഷണം ഉള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ഒരു പ്രധാന ആർട്ടിസ്റ്റുകൾ എന്ന് പറയാനായിട്ട് 11 അതിനകത്തുള്ളത്.
അറിഞ്ഞില്ല കാറ്റിന്റെ മനസ്സ് തഴുകുവാനാണെന്നു നിനച്ചു, അറിഞ്ഞില്ല കാറ്റിന്റെ മനസ്സ് തഴുകുവാനാണെന്നു നിനച്ചു, പതിവായി കാണുമ്പോൾ പലതും പരസ്പരം പങ്കിട്ടു ചിരിച്ചു, പരസ്പരം പങ്കിട്ടു ചിരിച്ചു, അഗാധമാം ആഴിവിതും.
സതീഷ് നേരത്തെ പറഞ്ഞു സതീഷിന്റെ തൊഴിൽ എന്ന് പറയണമെങ്കിൽ തട്ടുകട നടത്തി, അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോ ഞാനൊരു 6 നിർത്തിയിരിക്കുകയാണ്.
ശരി, എവിടെയാണ് തട്ടുകട നടത്തുന്നത്? ഇനി അത് തുടരുകയല്ലേ?
ഏകദേശം അടുത്ത ആഴ്ച തന്നെ തുടങ്ങണം, കാരണം പോക്കറ്റൊക്കെ കാലിയായി, ഇനി കുടുംബം ഉണ്ടല്ലോ. ഇനി ഇതിന്റെ പണികൾ ഒരുപാട് കിടക്കുന്നുണ്ട്. സെൻസർ ചെയ്യണം, അതുപോലെ തന്നെ വിതരണക്കാരെ കണ്ടെത്തി തിയേറ്ററിലേക്ക് എത്തിയാൻ കഴിയുമെന്ന് ശ്രമിക്കണം. മറ്റു ഫിലിം ഫെസ്റ്റിവലുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇത് അവസാനിക്കുന്ന ഒരു ഇതല്ലല്ലോ. പക്ഷെ അതിനൊക്കെ ഇനി ഈ പറഞ്ഞു പഠിച്ച ചിത്രീകരണത്തിന്റെ സമയം തന്നെ ഇനിയും വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റു മാർഗങ്ങൾ മുന്നിലില്ല. വരുമാനം ഞാൻ എന്റെ ഫാമിലിയിൽ ഞാൻ മാത്രമാണ്. എനി മെമ്പർ എന്റെ ഭാര്യ അംഗനവാടി ഹെൽപ്പറാണ്. പക്ഷെ അതിന്റെ ശമ്പളങ്ങളൊക്കെ അറിയാലോ.
കുട്ടികൾ
മൂന്നാളുണ്ട്, വയസ്സായ അമ്മ എന്റെ കൂടെയുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച തന്നെ എന്തായാലും കേളാർമ കോളേജിന്റെ അവിടെ ബസ് സ്റ്റോപ്പിലാണ്.
എന്തായാലും ഇത് വലിയൊരു ചലഞ്ചാണ് സതീഷ്. സതീഷിന്റെ വിദ്യാഭ്യാസം എന്താണ്?
ഞാൻ അടിസ്ഥാനപരമായി SSLC ആണ്.
10th ക്ലാസ് കഴിഞ്ഞ് പാസ്സായിട്ട്
പാസ്സായി ഡിഗ്രി. ഞാനൊക്കെ പ്രൈവറ്റ് ആയിട്ടാണ്. എന്റെ സ്കൂൾ ഇത് പറയുകയാണെങ്കിൽ 8th ക്ലാസ് ഫെയിലായതോട് ഞാൻ നിർത്തിയതാണ്. പിന്നീട് അത് ഓവറേജ്ഡ് കാൻഡിഡേറ്റ് ആയിട്ട് SSLC എഴുതി പാസ്സായതാണ്. അത് കഴിഞ്ഞ് നേരെ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തു. ഡിഗ്രി 2 വർഷം പോയി. അതിന്റെ പേപ്പേഴ്സ് ഒക്കെ കിട്ടിയതാണ്. അപ്പോഴേക്കും ഞാൻ ഗൾഫിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ പ്രശ്നങ്ങൾ വന്ന്. അങ്ങനെ വിദ്യാഭ്യാസം അവിടെ ബ്രേക്ക് ആയതാണ്.
ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല?
ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു.
ഇനിയും ചെയ്യാൻ വേണമെങ്കിൽ
ചെയ്യാം. പക്ഷെ അതിന്റെ ഒരു സാധ്യത ഒക്കെ ഒരുപാട് കഴിയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ, പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് മുണ്ട് മുറുക്കി കൊടുത്തിട്ട് പലതും നേടാമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും സാധിക്കില്ല.
അല്ലെങ്കിലും ഇതുപോലെയുള്ള ഒരു ചലഞ്ചൊക്കെ ഏറ്റെടുത്ത സതീഷിന് തീർച്ചയായും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിന് സാധിക്കട്ടെ. ഇനിയും ഇതുപോലുള്ള ഇപ്പൊ മൊബൈലിൽ ചിത്രീകരിച്ചു, അതിനേക്കാൾ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് കല എന്ന് പറയണമെങ്കിൽ അത് മൊബൈലിലാണോ അല്ലെങ്കിൽ വേറെന്തിലാണോ എന്തിലാണെങ്കിലും അതിന് വ്യത്യാസമൊന്നുമില്ല. അത് മറ്റുള്ളവരെ രസിപ്പിക്കുന്നുണ്ടോ, അവരിൽ എന്തെങ്കിലും താല്പര്യം അത് ജനിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അങ്ങനെയുള്ള ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ സതീഷിന് കഴിഞ്ഞിരിക്കുന്നു. അതിൽ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. ഇനിയും മേൽക്കുമേൽ ഈ രംഗത്ത് പല രീതിയിൽ ഉയരാൻ, പല പരീക്ഷണങ്ങൾ നടത്താൻ ഒക്കെയുള്ള കെൽപ്പ് താങ്കളിൽ ഞങ്ങൾ കാണുന്നു. ഇനിയും അങ്ങനെയുള്ള പല ഉയർന്ന കലാരൂപങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് താങ്കൾക്ക് വീണ്ടും ആകാശവാണിയിലേക്ക് വരാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.
വളരെ നന്ദി. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഉണ്ടാക്കി തന്നാല് ഞാൻ ആകാശവാണിയോടും ഹൃദയം നിറഞ്ഞ നന്ദി
രേഖപ്പെടുത്തിക്കൊള്ളും.
ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് ഹ്രസ്വ ചലച്ചിത്ര രംഗത്തെ നവാഗതനായ സതീഷ് കളത്തിങ്കലുമായി TT പ്രഭാകരൻ നടത്തിയ അഭിമുഖ സംഭാഷണം. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. മറ്റൊരു യുവവാണിയിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാ ശ്രോതാക്കൾക്കും മംഗളം നേരുന്നു. ശുഭരാത്രി.